Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പരമാർത്ഥം തന്നെയാണ് പറയുന്നത്. ഗുരു പറയുന്നത്, ഗുരുവിന് അസത്യം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ശിഷ്യന് അതിനെ പരമാർത്ഥ രീതിയിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ശിഷ്യൻ എങ്ങനെ ഗ്രഹിക്കുമോ? എൻ്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നു, എൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുന്നു, എൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭക്തിയെക്കുറിച്ച് ഇതൊക്കെ പറയണം എന്നേ ശിഷ്യനെ ധരിക്കാൻ പറ്റും. ഗുരു അന്നത വാക്കല്ല എന്നർത്ഥം. ഗുരു പറയുന്നതിൻ്റെ പരമമായ താല്പര്യം ആ പരമാർത്ഥത്തെ തന്നെയായിരിക്കും എപ്പോഴും. പക്ഷെ എന്നാലും വ്യവഹാര ദൃഷ്ടിയിൽ ശിഷ്യ ഗുരു എന്നുള്ള ഈ വ്യവഹാര ദൃഷ്ടി നോക്കുമ്പോൾ അത് പരമാർത്ഥമുള്ള കാരണം ശിഷ്യൻ പരമാർത്ഥത്തിൽ മഹത്വം ആണ്, മഹത്വമുള്ളവനാണ്, പ്രപഞ്ചമെല്ലാം മഹത്വമുള്ളതാണ്. ആണെങ്കിലും ഇവിടെ ഇപ്പോൾ മുമ്പ് വന്നു നിന്നിരിക്കുന്നത് മൂഢനായിട്ട് തന്നെയാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ അണ്ടതമല്ല കഥം. ആത്മനോക്തോ വക്ഷിപുരുഷോ മനസ്സിൽ സന്നിഹിതതര ശിഷ്യഗ്രഹീത അതാ ഛായാത്മന സർവേഷാഞ്ചാഭ്യന്തര സർവാന്തര ഇതി ശ്രുതി. ഗുരു എന്താ പറഞ്ഞത്? ദൃഷ്ടാവായിരിക്കുന്നവൻ എന്ന് പറഞ്ഞു. ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, അത് പരമാർത്ഥമല്ലേ. ആത്മനോക്തോ വക്ഷിപുരുഷോ മനസ്സിൽ സന്നിഹിതതര, തന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഈ ശരീരമല്ല മനസ്സല്ല, മനസ്സിനും സന്നിഹിത തരമായിരിക്കുന്ന അതിനും ദൃഷ്ടാവായിരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷിയായിരിക്കുന്ന ആ പുരുഷൻ, താനാ പുരുഷനാണ്, ആ പുരുഷനാണെന്നാ പറയുന്നത്. അക്ഷിക്കും സാക്ഷിയായിരിക്കുന്നവനെന്നാ പറയുന്നത്. അപ്പോൾ ഗുരു എങ്ങനെ കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റും? പിന്നെ പറഞ്ഞെന്താണ്? സർവത്ര പുരുഷൻ തന്നെ. ഇതിലെന്താ അസത്യം? പക്ഷേ ശിഷ്യൻ ഗ്രഹിച്ചിരിക്കുന്ന അർത്ഥം വെച്ചാണ് ഇത് അസത്യമാകുന്നത്. ശിഷ്യന്റെ മിഥ്യാബോധത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ ഉത്തമനായ ഭക്തനാണെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ ഗ്രഹിച്ചിടത്താണ് ആ തകരാറ് വന്നത്. എന്തുകൊണ്ട്? ശിഷ്യൻ ഈ കാമ ക്രോധാദി ദോഷങ്ങളോടുകൂടിയിരിക്കുന്നു, അഹന്ത മമത തുടങ്ങിയ ദോഷങ്ങളിരിക്കുന്നു, ദേഹാഭിമാനത്തോടുകൂടിയിരിക്കുന്നു. ഇതൊന്നും വിടാതെ തന്നെ ഗുരു പറഞ്ഞതിനെ എൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലെടുത്ത് താൻ ഉത്തമനായ ഭക്തനാണ് എന്നെടുത്ത്. അവിടെ ശിഷ്യൻ ധരിച്ചെടുത്തല്ലേ ഇപ്പോൾ അങ്ങനെ വന്നു. പരമാർത്ഥത്തിലാണെങ്കിലോ പരമാർത്ഥ ദൃഷ്ടിയിൽ സർവജീവന്മാരും എന്താ ചെയ്യുന്നു? ഈശ്വരനെ ഭജിക്കുകയാണ്. ആത്യന്തികമായി സർവജീവൻ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർത്ഥത്തിൽ സർവരും ഭക്തന്മാരാണ്. പക്ഷെ ആ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റും. ആ തത്വത്തെ ഗ്രഹിച്ചാൽ കൂടെ ഭക്തനല്ലാത്തവൻ ആരുമില്ല. ഇത് തന്നെ യോഗത്തെ സംബന്ധിച്ചോ ജ്ഞാനത്തെ സംബന്ധിച്ചോ അവ പരമാർത്ഥ ശിഷ്യന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ദേഹാഭിമാനത്തോടുകൂടി ഈ വ്യക്തി എന്നുള്ളതെങ്കിൽ തന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് ധരിക്കും. ഇവിടെ അതുപോലെയാണ് ഇവിടെ പറഞ്ഞത്, സർവേഷാം ച ആഭ്യന്തര സർവാന്തര ശ്രുതേഹേ. അതാ പറഞ്ഞത്, സർവേഷു അന്തേഷു പരിഖ്യാതെ, നീ കാണുന്നിടത്തെല്ലാം ജലത്തിലും കണ്ണാടിയിലും എല്ലാം കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഗുരുവിൻ്റെ മനസ്സിലെന്താണ്? സർവേഷാം ച ആഭ്യന്തര, സർവത്തിനും ആഭ്യന്തരമായിരിക്കുന്നു. പ്രതിബിംബം എന്നുള്ള നിലയ്ക്കല്ല, സർവാന്തര ശ്രുതി സർവാന്തര എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഗുരുവിൻ്റെ തലം വേറെ, ശിഷ്യൻ്റെ തലം വേറെ. ഇപ്പോൾ ഗുരുവിൻ്റെ തലത്തിൽ നിന്ന് അസത്യമൊന്നും പറഞ്ഞിട്ടില്ല, സത്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വ്യവഹാരത്തിൽ അത് അസത്യം പോലെ തോന്നും സത്യം അറിയാത്തവൻ. എന്ന് ഗുരു അസത്യം പറയുന്നുണ്ട്. എന്തിനങ്ങനെ പ്രയോഗിക്കുന്നു? അത് ജനമല്ല, മറിച്ച് ശിഷ്യനെ രക്ഷിക്കണം. അതിനുവേണ്ടി ഗുരു സ്വീകരിച്ചിരിക്കുന്ന ഒരു ഉപായം മാത്രമാണ്. ആ സത്യത്തിൽ നിന്ന് ഗുരു വ്യതിചലിക്കുന്നില്ല, സത്യത്തിൽ നിന്ന് വിട്ടിട്ടല്ല. സത്യത്തിൽ ഇന്നൊരാളിന് അസത്യം പറയാൻ കഴിയത്തില്ല. ശിഷ്യൻ അസത്യം ഗ്രഹിക്കാം, അസത്യം പറയാം, കാരണം അയാൾ സത്യത്തിലല്ലോ. സത്യത്തിൽ നിൽക്കുന്നവൻ പറയുന്നതെല്ലാം ആത്യന്തികമായി സത്യം തന്നെയാണ്. അസത്യം എന്നുള്ളത് ശിഷ്യന്റെ പ്രതീതിയിലാണ്. അതല്ല പരമാർത്ഥം. തം ഏവ അപോചത് യേശവ ഇത്യതോന്ന അനർത്ഥമുക്തം പ്രജാപതിന. പ്രജാപതി പറഞ്ഞത് അനർത്ഥമില്ല, അസത്യമില്ല, ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ പറയുന്നതെല്ലാം സത്യം തന്നെയാണ്. പക്ഷെ ഇതിന് മറ്റൊരു അർത്ഥം നമുക്ക് തോന്നാം, അസത്യമായ അർത്ഥം. അതല്ല അതിൻ്റെ പരമാർത്ഥം. യേശവ ഏവ ഇത്യതോന്ന അനർത്ഥമുക്തം പ്രജാപതിന. ആദ്യം ഭാഷ്യകാരനെ അനർത്ഥം പറഞ്ഞു എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ചർച്ച തുടങ്ങിയത്. എന്തുകൊണ്ടങ്ങനെ? അവിടുത്തെ പ്രതീതിയുള്ളതുകൊണ്ട്. അവസാനം പറയുന്നു അത് അനർത്ഥമല്ല. തഥാച തയ്യൂർ വിപരീത ഗ്രഹണ നിവൃത്തി അർത്ഥ. അതെല്ലാം അങ്ങനെ എന്തിനു പറയുന്നു അനർത്ഥം പോലെ തോന്നുന്നത്? കാരണം ഇവിടെ വിപരീത ഗ്രഹണം ഇല്ലാതാക്കണം, അവരെ രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. ഉദശരാവ ആത്മാനം അപേക്ഷ യദാത്മനോ ന വിജാനീഥ തന്മേ പ്രബ്രൂതമിതി തൗഹ ഉദശരാവി അപേക്ഷൻ ചക്രാതേ തൗഹ പ്രജാപതിരുവാച കിം പശ്യതൈതി തൗഹ ഊചതുഃ സർവമേവ ഇദം ആവാം ഭഗവ ആത്മാനം പശ്യാവ ആദോമഭ്യ ആ നഖേഭ്യ പ്രതിരൂപമിതി ഉദശരാവ ഉദകപൂർണേശരാവാദോ ആത്മാനം അപേക്ഷ്യാനന്തരം യത്ര ആത്മാനം പശ്യന്തു ന വിജാനീത തന്മേ മമ പ്രബ്രൂതാം ആചക്ഷീയാതാം ഇത്യുക്തൗ. പ്രജാപതി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യുക, അവർ തന്നെ ചോദിച്ചല്ലോ ജലത്തിൽ കാണുന്നത്, കണ്ണാടിയിൽ കാണുന്നത്. അപ്പൊ ഇതിലെല്ലാം നോക്കുക, ഉദശരാവാദികളിൽ നീ നോക്കുക, ഇതൊക്കെയാണോ ആത്മാവെന്നല്ലേ പറഞ്ഞു. അതിൽ നോക്കുക, നോക്കിയിട്ട് യഥാത്മനോ ന വിജാനീത, അവിടെ നിന്ന് നിനക്ക് ആത്മാവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ തന്മെ പ്രബ്രൂതം, അതെന്നോട് വിവരം പറയും. കണ്ണിൽ കാണുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി പ്രതിബിംബമാണെന്ന്. അവൻ പറഞ്ഞു ശരി, എന്നാൽ നീ ആ പ്രതിബിംബങ്ങളെല്ലാം പരിശോധിക്കും. അവിടെ നിനക്ക് ആത്മാവിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവരം എന്നോട് പറയും എന്നാണ്. എത്ര ആത്മാനം പശ്യന്തു എന്ന വിജാനീത, നിങ്ങൾക്കവിടെ നിങ്ങളുടെ ആത്മാവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ തന്മയമോ പ്രബ്രൂതം ആചക്ഷിയാതാമിതിത്തു തോഹ തഥേ ഊതശരാവി അപേക്ഷൻ ചക്രാതേ അപേക്ഷണം ചക്രതുഹു. ഉടൻ തന്നെ രണ്ടുപേരും പോയി ജലം നിറഞ്ഞ പാത്രത്തിലും ശുദ്ധമായ പ്രതലങ്ങളിലെല്ലാം നോക്കി. തഥാകൃതവന്തു തോഹ പ്രജാപതിരുവജ കിം പശ്യതി. നോക്കിയിട്ട് അവർക്കൊന്നും ഒരു പിടിയും കിട്ടിയില്ല. ശിഷ്യൻ മൂകനായിപ്പോയി എന്നുള്ളത്. അവർക്ക് പിടിയിട്ടുന്നില്ല, എന്തായി ഗുരു പറയുന്നത്? അങ്ങനെയാണ് ഗുരുവിന്റെ ഉപദേശം, ഗുരുവിന്റെ വിവക്ഷ ശിഷ്യന് മനസ്സിലാകുന്നെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? മിണ്ടാതിരിക്കുക. പറയുന്ന എന്താണെന്ന് വീണ്ടും ചോദിച്ചിട്ടും മനസ്സിലാകുന്നെങ്കിൽ പിന്നെ മറുപടി എന്ത് പറയും? മറുപടി പറയാതിരുന്നാൽ ഗുരു മനസ്സിലാകും, ഇവന് മനസ്സിലാകുന്നില്ല. ചിലപ്പോ പറയാതിരിക്കുന്ന അഭിമാനം കൊണ്ടും ആകും. എങ്ങനെ? താൻ പറഞ്ഞാൽ താൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നിവന് ഉറപ്പില്ല. എന്തെങ്കിലും അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ തനിക്ക് അറിവ് ഗുരു തനിക്ക് അറിവില്ലാത്തവനാണെന്ന് തന്നെ കുറിച്ച് ധരിച്ചാലോ? ഇപ്പൊ ഗുരുവിന് തന്നെ കുറിച്ചൊരു മതിപ്പുണ്ട്, അത് പോയാലോ? മിണ്ടാതിരിക്കും, എല്ലാം അറിഞ്ഞവനെ പോലെ ഇരിക്കും. അറിവുള്ള ഗുരുവിന്റെ മുമ്പിൽ ശിഷ്യൻ അറിഞ്ഞവനെ പോലെ ഇരിക്കും. ഗുരു മൗനമായിരിക്കുമ്പോൾ ശിഷ്യനും മൗനമായിരിക്കും. ഗുരു മൗനമായിരിക്കുന്ന എന്താണോ, അറിവിന്റെ നിറവിലാണ് മൗനമായിരിക്കുന്നത്. ശിഷ്യനും അതുപോലെ അഭിനയിക്കും. ഗുരുവില്ലാത്തപ്പോ ശിഷ്യന്മാർ ഗുരുവിന്റെ റോളെടുക്കും, ഗുരുവിന്റെ ഭാവത്തിലൊക്കെ ഇരുന്നാളെ. അപ്പോൾ ഗുരുവിൻ്റെ ഭാവമാണ് മൗനം. ശിഷ്യനും അത് സ്വീകരിക്കും. മൗനം എന്തെന്നൊന്നും അറിയില്ല എങ്കിലും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ അതിലും വലിയ അപകടം. വീണ്ടും ഗുരുവിൻ്റെ മനസ്സിൽ വരുന്ന എന്താണ്? എന്നെ രക്ഷിക്കണമല്ലോ, ഞാൻ ഇവനെ വിടാതെ പിടിക്കുന്നു, ഇവനെ വിടാതെ ഇവനെ പിറകെ പിന്തുടരുന്നു. അതുകൊണ്ട് ഇവൻ്റെ മൗനം ഭഞ്ജിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇവനെ വീണ്ടും ഇവൻ്റെ മനസ്സിനെ ഇളക്കുകയാണ്. പ്രജാപതി വാചകയും പശ്യത, എന്താ കുറച്ചു കാലമായിട്ട് ആത്മാവിനെ തിരഞ്ഞു നടക്കുന്നുണ്ടല്ലോ, വല്ലതും പിടികിട്ടിയോ, ഇവനെല്ലാം പിടികിട്ടിയോ എന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഇവനറിയാം, ഉള്ളിലറിയാം ഒന്നും പിടികിട്ടിട്ടില്ല, തൻ്റെ കാര്യം വലിയ ഗതികേടാണ്, കഷ്ടമാണെന്നൊക്കെ സ്വയം അറിയാം. പക്ഷെ അത് വെളിപ്പെടുത്താൻ നോക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തായാലും വെളിപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷെ ഗുരുവിൻ്റെ മുമ്പിലൊന്നും ഒളിക്കാനും പറ്റത്തില്ല. ഗുരുവിനവൻ്റെ പരിതാപകരമായ അവസ്ഥ മനസ്സിലായി. അതുകൊണ്ട് ചോദിക്കുന്നു, കിം പശ്യത, എന്താ എന്ത് പിടികിട്ടി? നനു തന്മേ പ്രബ്രൂതമി ഉക്താഭ്യാം ഉദശരാവി അപേക്ഷണം കൃത്വ പ്രജാപതിയെ ന നിവേദിതം ഇതം അവാഭ്യം ന വിദിതം ഇതി അനിവേദിതേ അജ്ഞാനഹേതുഃ പ്രജാപതി ഉവാച കിം പശ്യത ഇതി. തത്ര കോഭിപ്രായതി, ഏതത് അഭയം അമൃതം ഏതെല്ലാം ഗുരു പറഞ്ഞു. ഗുരുവിനെ സമീപിക്കുമ്പോൾ ഗുരു ആദ്യം പറയുന്ന സത്യം തന്നെ ഇതാണ് പരമാർത്ഥം. തന്മേ പ്രബ്രൂതം യുക്താഭ്യം. അപ്പൊ അവർ ചോദിക്കുന്നു, നിങ്ങൾക്കിത് വ്യക്തമായി ബോധിപ്പിച്ചു തരണം, ഗുരു വ്യക്തമായി ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി ഉദശരാവേ അപേക്ഷണം കൊടുത്തു, ശരി അവിടേക്ക് പോയി പരിശോധിച്ചു നോക്കുക ഏതാണ് ആത്മാവ്, അതും ചെയ്തു. പ്രജാപതി എന്ന വേദിതം ഇത് അവാഭ്യം എന്ന വിദിതം ഇനി, പക്ഷെ ഞങ്ങൾക്കിത് പിടികിട്ടിയില്ല എന്നുള്ള കാര്യം മാത്രം പറഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ പലപ്പോഴും ജ്ഞാനികളെ പോലെ ഭാവിച്ചു നടക്കും, ഒന്നുമില്ലെങ്കിൽ ഗുരുവിനെ അനുകരിച്ച് നടക്കും. ഗുരുവിൻ്റെ കയ്യിലിരിക്കുന്ന ഒന്നും എൻ്റെ കയ്യിലില്ലെങ്കിലും എല്ലാം ഉണ്ടെന്നുള്ള ഭാവത്തിൽ നടക്കും. അതൊക്കെ ഇവിടെ പറയുന്നു. ശിഷ്യന്റെ മനഃശാസ്ത്രമാണ് ഇവിടെ ശ്രുതി ചർച്ച ചെയ്യുന്നതാണ്. ആ നിവേദിത്തെ അജ്ഞാനഹേതു പ്രജാപതി. അപ്പോ ഗുരുവിന് മനസ്സിലായി ഇവന്റെ ഈ മൗനം അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. ഗുരുവിന്റെ മൗനം എന്ന് പറയുന്നത് അറിവിന്റെ ലക്ഷണമാണ്. പക്ഷെ ശിഷ്യന്റെ മൗനം അത് അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. അപ്പൊ ഇവനെ ഇന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇവൻ അറിവുണ്ടാക്കണം എന്ന് ഗുരുവിന് നിർബന്ധമാണ്. കിം പശ്യത വീണ്ടും ചോദിച്ചു. എത്രക്കോ അഭിപ്രായം അത് വിശദീകരിക്കുന്നു. ദൈവ തയോരിതം ആവയോർ അവിദിതമിത്തി ആശങ്ക അഭൂ ഛായാത്മനി ആത്മപ്രത്യയോ നിശ്ചിത ഏവാസി ഏന വക്ഷ്യതി തൗഹ ശാന്തഹൃദയോ പ്രജതി. ഇത് മാത്രമല്ല, ഗുരു ശിഷ്യനോട് പരമാർത്ഥം പറഞ്ഞെന്നേ ഇരിക്കട്ടെ, നേരിട്ട് സത്യം തന്നെ പറഞ്ഞു. പക്ഷെ ശിഷ്യൻ ധരിക്കുന്നത് അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ശരി, ശിഷ്യൻ എന്തെങ്കിലും ധരിക്കട്ടെ, എന്താ ദോഷം? ദോഷം വരുന്നത് ശിഷ്യൻ എന്താണോ ധരിച്ചത് അതാണ് അവസാനമെന്ന് ധരിച്ചു കളയും. അതാണ് ഏറ്റവും വലിയ ദോഷം. ഇനി ഇതിനപ്പുറം ഒന്നും ധരിക്കാനില്ല. ഞാൻ ശരിയായത് എന്തോ അത് ധരിച്ചിരിക്കുന്നു എന്ന് പറയും. തത്കാലത്തേക്കെങ്കിലും ജ്ഞാനികളാകും. ഇവിടെ പറയുന്ന ശാന്തഹൃദയവും രണ്ടുപേരും സമാധാനം വന്നു. ആ കിട്ടേണ്ടതെല്ലാം കിട്ടി, ഗുരുവിൻ്റെ സമീപത്തിൽ വന്നു, നേടേണ്ടതെല്ലാം നേടി. ഇങ്ങനെ ഒരു അനവസരത്തിലുള്ള കൃതാർത്ഥത വന്ന് പിടികൂടി കളഞ്ഞിടും. അറിയാതെ അറിഞ്ഞെന്ന് തോന്നുക, അനുഭവിക്കാതെ അനുഭവിച്ചെന്ന് തോന്നുക, ഒരിടത്തും എത്താതെ എത്തിയെന്ന് തോന്നുക, ഒന്നും നേടാതെ എല്ലാം നേടിയെന്ന് തോന്നുക, ഒരു തരത്തിലുള്ളൊരു വിപരീത ഗ്രഹണം. അത് സംഭവിക്കാം, അത് സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ പക്ഷേ ശാന്തഹൃദയ പ്രജിതു ശ്രുതി എന്ന് പറയുന്നു. പ്രജാപതി പറഞ്ഞപ്പോ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ശിഷ്യന്മാർ ശാന്തഹൃദയന്മാരായി കൃതകൃത്യന്മാരായി ആശ്രമത്തിൽ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെയും പറ്റും. ജീവിതകാലം മുഴുവൻ ആ ഭ്രമത്തിൽ തുടരുന്നവരും കാണും. എല്ലാം ഞാൻ നേടേണ്ടതെല്ലാം നേടി ഗുരുവിൻ്റെ സമീപത്ത് പോയി, ഇനി എനിക്ക് ആശ്രമത്തിൽ നിന്ന് സ്ഥലം വിടുന്ന എന്തിനാ? രണ്ട് കാര്യങ്ങളാണ്. ആശ്രമത്തിൽ നിന്നാ വീണ്ടും സേവ ചെയ്യേണ്ടി വരും. ആശ്രമത്തിൽ നിന്ന് പുറത്തു പോയാൽ ഗുരുവാകാം. രണ്ട് നേട്ടമുണ്ട്. ആശ്രമത്തിൽ നിന്നാ നടക്കത്തില്ല, കാരണം അവിടെ വേറെ ഗുരു ഉണ്ടല്ലോ. പിന്നെ ആശ്രമത്തിൽ നിന്ന് ഗുരുവാകാൻ പറ്റത്തില്ല, നിന്നാ സേവയും ചെയ്യും. അതുകൊണ്ട് രണ്ടുപേരും സ്ഥലം വിട്ടു. വമ്പ്രജിതഹു, പൂർണ്ണ സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി രണ്ടുപേരും പോയി. ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. നിരോജനൻ ഉടൻ തന്നെ പോയി അസുരന്മാരെയൊക്കെ ഉപദേശിച്ചു. ഞാൻ പോയി കാര്യം സാധിച്ചു വന്നിരിക്കുകയാണ്, ഇതാണ്. അതുപോലെ ആശ്രമത്തിൽ നിന്ന് പോയി വേറെ ആശ്രമം കെട്ടും, അവിടെ ഗുരുവായിരിക്കും. ഇതൊക്കെ സംഭവിക്കും. ശാന്തഹൃദയവും സ്വയം ഒരാൾ കൃതകൃത്യനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്കെങ്കിലും, ചിലപ്പോൾ മണിക്കൂറുകളെ നിൽക്കും പിറ്റേവസ്ഥയ്ക്ക് ശരിയാവും. എന്നാലും കുറച്ച് സമയമാണെങ്കിലും അത് മനുഷ്യനെ ദ്രോഹിക്കാൻ. നഹി അനിശ്ചിത അഭിപ്രേതാർത്ഥ പ്രശാന്ത ഹൃദയത്വം. അതങ്ങനെ ഒരു ശാന്തി ഉണ്ടാവും. ഗുരുവിൻ്റെ അടുത്ത് ചെന്നു, ഗുരു എന്തോ പറഞ്ഞു, അത് തലതിരിച്ചൊക്കെ ഗ്രഹിച്ചു. ശാന്തി എങ്ങനെ ഉണ്ടാവും? ശാന്തി അങ്ങനെ ഉണ്ടാകാം എന്നാണ്. അതെന്താണോ ധരിച്ചത് അതിനൊരു ഉറപ്പ് വന്നാൽ ശാന്തിയായി. അനിശ്ചിത അഭിപ്രേതാർത്ഥ പ്രശാന്ത ഹൃദയത്വം. പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെയുണ്ട്, മൂഢതയാണ് ഗ്രഹിക്കുന്നതെങ്കിലും അതിലൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനം വരും. ശരി, വന്ന കാര്യം സാധിക്കുന്നു. താൻ ധരിച്ചത് മൂഢതയാണ്, അതില്ലാതെ ആ ശാന്തഹൃദയത്വം വരത്തില്ല. പ്രജാപതി എന്താണോ പറഞ്ഞത് അത് വിപരീതമായി ഗ്രഹിച്ചിട്ടാണെങ്കിലും അവർക്ക് തൽക്കാലത്തേക്കൊരു ശാന്തത തോന്നി. രണ്ടുപേരും 32 വർഷത്തെ സേവനവും മതിയാക്കി തിരിച്ചു പോയി അവരവരുടെ സാമ്രാജ്യത്തിലേക്ക് പോയി എന്നാണ്. തേനച്ച ഉച്ചതഹു ഇതം അവാഭ്യം അവിദിതമിതി വിപരീത ഗ്രഹണോ ചിഷ്യു അനുപേക്ഷണീയോ ഇതി സ്വയമേവ പ്രസക്തിയും പശ്യതി. ശരി, അവർ ധരിക്കുന്നു. ഉച്ചതഹു ഇതം അവാഭ്യം അവിദിതം, ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം പറയത്തില്ല. അത് ശിഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുണ്ടല്ലോ, നൗച്ചതഹു ഇതം അവാഭ്യ അമിതിത്വം, പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി അതൊന്ന് വിശദമാക്കണം എന്ന് ഒരിക്കലും ചോദിക്കത്തില്ല. അതല്ല അഭിമാനം എന്ന് പറയുന്നത്. ശിഷ്യന് പലപ്പോഴും ഭയമാണ്. എന്താണ്? തൻ്റെ അറിവില്ലാമ വെളിപ്പെട്ടു പോയാലോ? അല്ല, ശിഷ്യന്മാർക്കുള്ള ഭയമാണ്. എവിടെയെങ്കിലും അതങ്ങ് പ്രകടമായി പോയാലോ? അതുകൊണ്ട് വായടച്ച് കണ്ണും പൂട്ടി സിദ്ധനായിട്ടിരിക്കും. പറഞ്ഞാബദ്ധമാണെന്ന് സ്വയം അറിയാം, അതുകൊണ്ട് പറയാതിരിക്കുക. അതാണ് ബുദ്ധി, മിണ്ടാതിരിക്കും. അതാണ് തേന എന്ന ഊച്ചതഹ പറഞ്ഞില്ല. എന്താണോ ഇതം അവാഭ്യാവിദിതം, ഞങ്ങൾക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ല, അങ്ങനെ പറയത്തില്ല. അജ്ഞത വെളിപ്പെടാൻ ആരും ആഗ്രഹിക്കുന്ന കാര്യമില്ല. അത്രയും ജിജ്ഞാസയും ഇതിലൂടെ സത്യസന്ധതയുള്ള ഒരാൾ മാത്രമേ ശരി അജ്ഞത വെളിപ്പെടുന്നത് നല്ലതാണ്. അത് വെളിപ്പെട്ടാലേ പിന്നെ അവിടെ അത് മാറത്തുള്ളൂ. ജ്ഞാനം വെളിപ്പെട്ടാലേ അത് നശിക്കത്തുള്ളൂ, വെളിപ്പെടാതെ നശിക്കത്തില്ല. ഉള്ളിലിരുന്നു കഴിഞ്ഞാൽ നശിക്കത്തില്ല. വെളിച്ചത്തിൻ്റെ മുമ്പിൽ വന്നാലേ ഇരുട്ടിന് നശിക്കാൻ പറ്റും. ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യ എങ്കിലും ശിഷ്യൻ തൻ്റെ അജ്ഞാനത്തെ വെളിപ്പെടുത്തേണ്ടതാണ്. ഒരുപക്ഷെ ഒറ്റയ്ക്കാണ് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നതാണ്. രണ്ടുപേരും കൂടെ പോയതുകൊണ്ടാണ്. ഇന്ദ്രൻ പറയുകയാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോചനൻ ഉടൻ പിടിക്കും, അല്ല അവന് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി. മറ്റേയാൾ പറയണമെങ്കിൽ ഇയാൾ പറയും അവന് വിവരമില്ല, ഗുരു പറഞ്ഞു എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ശിഷ്യന്മാർ ഒന്നിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ മിക്കവാറും ശിഷ്യന്മാരെല്ലാം മൗനത്തിലായിരിക്കും, കാരണം പരസ്പരം എന്തായാലും അറിയില്ല, അറിവില്ല എന്നുള്ള കാര്യം. ഗുരു പറഞ്ഞാലും ദോഷമൊന്നുമില്ല, ഗുരു എന്തായാലും ക്ഷമിക്കുമെന്ന്. കൂടെയുള്ള ശിഷ്യന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ, തനിക്കറിവില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് മിണ്ടിയില്ല എന്നാണ്, മിണ്ടിയതുമില്ല പറഞ്ഞതുമില്ല. അപ്പോൾ ഒരാൾ ധരിച്ചു ആ മറ്റവൻ അറിവുള്ളവനാണ് എന്നെ കുറിച്ച് ധരിക്കും, എനിക്കറിവില്ല എങ്കിലും മറ്റേയാൾ തിരിച്ചും ധരിച്ചു. അതുകൊണ്ട് തേനെന്ന ഊച്ച ദുഹു പറഞ്ഞില്ല, എന്താണ് ഇതം അവാഭ്യം അതോ ഞങ്ങൾക്കതൊന്നും മനസ്സിലായില്ല. രണ്ടുപേരും പറഞ്ഞില്ല, രണ്ടുപേരും ഉപദേശത്തിൽ കൃതാർത്ഥരായി. വിപരീതഗ്രാഹിണൂച്ച ശിഷ്യു അനുവീക്ഷണയു പറഞ്ഞു, തല തിരിഞ്ഞവന്മാരായാലും ശരി ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ ഉപേക്ഷിക്കത്തില്ല. പിന്നെന്തൊക്കെ ഭാവങ്ങൾ നടത്തിയാലും ശരി, മൗനമായാലും ശരി വാചാലനായാലും ശരി, പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി, മിണ്ടിയാലും ശരി മിണ്ടിയില്ലെങ്കിലും ശരി, ശിഷ്യു അനുപേക്ഷണയു ശിഷ്യന്മാരെ ഉപേക്ഷിക്കാൻ ഗുരുവിന് മനസ്സ് വരത്തില്ല. അതാണ് ഗുരുവിൻ്റെ. പിന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഗുരുക്കന്മാരാവും സ്ഥലം വിടും. അതുകൊണ്ട് സ്വയമേവ പ്രച്ച ഗുരു തന്നെ വിചാരിച്ചു ഞാൻ തന്നെ ചോദിക്കാം, ഇവരുടെ മനസ്സിനൊന്ന് ഇളക്കാം. ക്കും പശ്യരീതി എന്താ നിങ്ങൾക്ക് ഏതുവരെയായി, എന്തൊക്കെ മനസ്സിലായി, എവിടെ എത്തി, പറയുന്ന എന്തെങ്കിലും പിടികിട്ടിയോ എന്ന് വിപരീത നിശ്ചയ അപനയനായ അവരുടെ ആ ഭ്രാന്തിയെ മാറ്റുന്നതിന് വേണ്ടി, അമൂഢതയെ മാറ്റുന്നതിന് വേണ്ടി, അവിവേകത്തെ മാറ്റുന്നതിന് വേണ്ടി, പക്ഷ്യതി സദ്ഫലം കൃതവും അതിനു വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ഉപദേശം തുടരുകയാണ്. എന്താണ് പറഞ്ഞത്? തന്മേ പ്രഭ്രൂതമേ തൗഹ ഉദശരാവേ അവീക്ഷൻ ചക്രാതെ തൗഹ പ്രജാപതി ഉപാച കിം പശ്യത ഇതി. അതെല്ലാം നോക്കി പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് അവർക്കൊന്നും പിടികിട്ടിയില്ല, മിണ്ടാതിരുന്നു. അപ്പൊ പ്രജാപതി ചോദിച്ചു നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? തൗഹ ഉചതു സർവമേവൈതമാവാം ഭവാത്മാനം പശ്യാവാലോമഭ്യാനഗേഭ്യപ്രതിരു. അപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ, പക്ഷെ ചോദിച്ചപ്പോൾ അവരുടെ അജ്ഞത വെളിപ്പെട്ടു. എന്താ പറഞ്ഞത്? ആ ഞങ്ങൾ ആത്മാവിനെ കാണുന്നുണ്ട്. എങ്ങനെ? ആ ധൂമഭ്യ അനഗിവ്യ നഖം മുതൽ തലമുടി വരെ ഞങ്ങൾ കാണുന്നുണ്ട്. പ്രതിബിംബത്തിൽ അതാണല്ലോ കാണുന്നത്. ആത്മാവിനെ അറിയാൻ വേണ്ടി വെള്ളത്തിൽ പോയി നോക്കിയാൽ കാണുന്നത് എന്താണ്? നഖം മുതൽ തലമുടി വരെ കാണും. ഇതാണ് ഇവർ ആത്മജ്ഞാനമെന്നും പറഞ്ഞ് കൊണ്ടു കടന്നത്. അപ്പൊ ഗുരു ചോദിക്കായിരുന്നെങ്കിലോ ഇതും കൊണ്ട് പോയെ, ഈ ജ്ഞാനവും കൊണ്ട്. ഗുരു ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ ഇതാണ് കാണുന്നത്, ഇതാണ് ആത്മാവ്, അതായത് വെള്ളത്തിൽ കാണുന്ന ആ പ്രതിബിംബം അതാണെന്നാണല്ലോ ഗുരു പറഞ്ഞത്. തൗഹ ഉച്ചതുഹ രണ്ടു പറഞ്ഞു സർവം ഏവ ഇതം ആവാം ഭവ ആത്മാനം പശ്യാമ. ഞങ്ങളിതാ ആത്മാവിനെ അറിയുന്നു, പുരുഷന് ഞങ്ങൾ അറിയുന്നുണ്ട്. അങ്ങ് പറഞ്ഞ ആലോമഭ്യ ആ നഗേഭ്യ പ്രതിരൂപം ഈ പ്രതിബിംബത്തെ, ആ നഖം മുതൽ തലമുടി വരെയുള്ള ഈ രൂപത്തെ, യഥേവാം ഹേ ഭഗവോ ലോമ നഖാദിമന്തു ഇതം ലോമ നഖാദി സഹിതം ആവയോഹോ പ്രതിരൂപം ഉദശരാവി പശ്യാവ. ഈ ഒരു സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയണം എന്താണ് ഈ ശരീരത്തിൽ നഖങ്ങളുണ്ട്, രോമമുണ്ട്, തലയിൽ ഇങ്ങനൊരു രൂപമുണ്ട്. ദാ ഈ രൂപത്തെ തന്നെ ദാ ഇവിടെ വെള്ളത്തിൽ പ്രതിരൂപം പ്രതിബിംബം അതാണ് ഞങ്ങൾ കണ്ട ആത്മാവ്. എന്നും മറുപടി പറഞ്ഞു. അങ്ങനെ ചോദിച്ചുകൊണ്ടില്ലെങ്കിൽ ജ്ഞാനികളായി ധ്യാനത്തിരുന്ന ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴോ പ്രജാപതി മനസ്സിൽ അറിയാമല്ലോ, ഇതിനറിയാം ശിഷ്യന്റെ അവസ്ഥ എന്താണ്. തൗഹ പ്രജാപതി വാച സദ്ഫലം കുറുതു സുവസസോ പരിഷ്കൃതോ ഭൂത്വാ ഉദശരാവി അപേക്ഷേധാമിതി തൗഹ സദ്ഫലം കുറുതു സുവസനോ പരിഷ്കൃതോ ഭൂത്വാ ഉദശരാവി അപേക്ഷാം ചക്രാതേ തൗഹ പ്രജാപതിർവാച കിം പശ്യഥ ഇതി.